ഓം ശാന്തി. 21/1/2025 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമായി ആത്മീയ സംഭാഷണം നടത്തൂ. ബാബ നൽകുന്ന പഠിപ്പിനെ അയവിറക്കിക്കൊണ്ടിരിക്കൂ. ചോദ്യം: മുഴുവൻ ദിവസവും സന്തോഷത്തിലിരിക്കുന്നതിന് ഏത് യുക്തിയാണ് രക്ഷിക്കേണ്ടത്? ഉത്തരം: ദിവസവും അമൃതവേളയിൽ എഴുന്നേറ്റ് ജ്ഞാനത്തിന്റെ കാര്യങ്ങളിൽ ആനന്ദിക്കൂ. സ്വയം സ്വയത്തോട് സംസാരിക്കൂ. മുഴുവൻ ഡ്രാമയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് സ്മരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ മുഴുവൻ ദിവസവും സന്തോഷത്തിൽ കഴിയാം. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠിപ്പിന്റെ റിഹേഴ്സൽ ചെയ്യുന്നു. നിങ്ങൾ കുട്ടികളും തന്റെ റിഹേഴ്സൽ നടത്തൂ. ഗീതം: മനുഷ്യൻ ഇന്ന് ഇരുട്ടിലാണ്. ഓം ശാന്തി. മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികൾ ഗീതം കേട്ടുവല്ലോ. നിങ്ങൾ ഭഗവാന്റെ കുട്ടികളല്ലേ? ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ ഇരുട്ടിലാണെന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്തിമാർഗം അന്ധകാരത്തിന്റേത് തന്നെയാണ്. ഞങ്ങൾ അങ്ങയെ കാണുന്നതിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഭക്തർ പറയുന്നു. ഇടയ്ക്ക് തീർത്ഥസ്ഥാനങ്ങളിൽ ഇടയ്ക്ക് ദാനപുണ്യം ചെയ്ത് മന്ത്രം ജപിക്കുന്നു. അനേക പ്രകാരത്തിലുള്ള മന്ത്രങ്ങൾ നൽകുന്നു. എന്നിട്ടും ഞങ്ങൾ ഇരുട്ടിലാണെന്ന് ചിലർ മനസ്സിലാക്കുന്നില്ല. വെളിച്ചം എന്ത് വസ്തുവാണ്? ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കാരണം ഇരുട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലല്ല. നിങ്ങളാണ് വൃക്ഷത്തിൽ ആദ്യമാദ്യം വരുന്നത്. പുതിയ ലോകത്തു പോയി രാജ്യം ഭരിക്കുന്നു. പിന്നീട് പടികൾ ഇറങ്ങുന്നു. ഇതിനിടയ്ക്ക് ഇസ്ലാമി, ബോധി, ക്രിസ്ത്യൻ എന്നിവർ വരുന്നു. ഇപ്പോൾ ബാബ വീണ്ടും തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെ ജ്ഞാനത്തിന്റെ കാര്യങ്ങളിൽ ആനന്ദിക്കണം. ഇത് വളരെ അത്ഭുതകരമായ നാടകമാണ്. ഈ നാടകത്തിന്റെ ഫിലിം റീലിന്റെ കാലാവധി 5000 വർഷമാണ്. സത്യയുഗത്തിന്റെ ആയുസ്സിത്ര, ത്രേതായുഗത്തിന്റെ ആയുസ്സിത്ര, ബാബയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടല്ലോ. ലോകത്ത് വേറെ ആർക്കും ഇതറിയുകയില്ല. അതിനാൽ കുട്ടികൾ അതിരാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടുകൂടി ബാബയെ ഓർമ്മിക്കുകയും ജ്ഞാനം സ്മരിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ മുഴുവൻ ഡ്രാമയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിഞ്ഞു. കൽപ്പത്തിന്റെ ആയുസ് തന്നെ 5000 വർഷമാണെന്ന് ബാബ പറയുന്നു. 1,000,000 വർഷമെന്ന് മനുഷ്യർ പറയുന്നു. ബാബ എന്ത് പഠിപ്പാണോ നൽകുന്നത്, അതിനെ വീണ്ടും അയവിറക്കണം, റിഹേഴ്സൽ നടത്തണം. വിദ്യാർത്ഥികൾ പഠിപ്പ് റിഹേഴ്സൽ ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾ ഡ്രാമയുടെ മുഴുവൻ രഹസ്യത്തെയും മനസ്സിലാക്കി. ഇത് അനാദി അവിനാശി ഡ്രാമയാണെന്ന് വളരെ സഹജ രീതിയിൽ ബാബ മനസ്സിലാക്കി തരുന്നു. ഇതിൽ ജയിക്കുന്നു, പിന്നീട് തോൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചക്രം പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. ബാബയുടെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. എന്നെ ഓർമ്മിക്കൂ. ഈ ഡ്രാമയുടെ ജ്ഞാനം ഒരു ബാബ മാത്രമാണ് നൽകുന്നത്. നാടകം ഒരിക്കലും 1,00,000 വർഷമൊന്നും ഉണ്ടാകുന്നില്ല. ആർക്കും തന്നെ ഓർമ്മിക്കാൻ സാധിക്കില്ല. 5000 വർഷത്തിന്റെ ചക്രമാണ്. ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ജയത്തിന്റെയും തോൽവിയുടെയും വളരെ നല്ല കളിയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയുള്ള ചിന്ത നടക്കണം. ബാബ നമുക്ക് രാവണനിൽ നിന്ന് വിജയം നേടിത്തരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയത്തോട് സംസാരിക്കുകയാണെങ്കിൽ ശീലമായി മാറും. ഈ പരിധിയില്ലാത്ത നാടകം വേറെ ആർക്കും അറിയുകയില്ല. അഭിനേതാവായിട്ടുകൂടി ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ബാബയിലൂടെ യോഗ്യതയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാബ തന്റെ കുട്ടികളെ തനിക്ക് സമാനം ആക്കുന്നു. തനിക്ക് സമാനം മാത്രമല്ല, ബാബ തന്റെ കുട്ടികളെ തന്റെ തോളിൽ കയറ്റി ഇരുത്തുന്നു. ബാബയ്ക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹമുണ്ട്. മധുരമധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നുവെന്ന് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. ഞാൻ ആകുന്നില്ല, നിങ്ങൾ കുട്ടികളെയാണ് ആക്കുന്നത്. നിങ്ങൾ കുട്ടികളെ പുഷ്പമാക്കി മാറ്റി പിന്നീട് ടീച്ചറായി മാറി പഠിപ്പിക്കുന്നു. പിന്നീട് സദ്ഗതി നൽകുന്നതിനു വേണ്ടി ജ്ഞാനം നൽകി നിങ്ങളെ ശാന്തിധാം സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഞാനാണെങ്കിൽ നിർവാണധാമത്തിലിരിക്കുന്നു. ലൗകിക അച്ഛനും പരിശ്രമിച്ച് ധനം ശേഖരിച്ച് എല്ലാം കുട്ടികൾക്ക് നൽകി സ്വയം വാനപ്രസ്ഥത്തിലേക്ക് പോയി ഭജന തുടങ്ങിയവ ചെയ്യുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, അഥവാ വാനപ്രസ്ഥാവസ്ഥയാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ ഈ സർവീസിൽ മുഴുകണം. പിന്നീട് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കുടുങ്ങരുത്. നിങ്ങൾ തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ബാബ പറയുന്നു, നിങ്ങളെ ശബ്ദത്തിനുപരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനു വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അപവിത്ര ആത്മാക്കൾക്ക് പോകാൻ സാധിക്കുകയില്ല. ബാബ ഇത് സന്മുഖത്ത് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. സന്മുഖത്താണ് രസമുള്ളത്. അവിടെയാണെങ്കിൽ പിന്നീട് കുട്ടികളിരുന്ന് കേൾപ്പിക്കുകയാണ്. ബാബ ഇവിടെ സന്മുഖത്തുള്ളതുകൊണ്ടാണല്ലോ മധുബന് മഹിമയുള്ളത്. അതിനാൽ ബാബ പറയുന്നു, അതിരാവിലെ എഴുന്നേൽക്കാനുള്ള ശീലമുണ്ടാക്കൂ. മനുഷ്യർ ഭക്തിയും അതിരാവിലെ എഴുന്നേറ്റാണ് ചെയ്യുന്നത്. പക്ഷേ അതിലൂടെ സമ്പത്തൊന്നും ലഭിക്കുന്നില്ല. രചയിതാവായ ബാബയിലൂടെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഒരിക്കലും രചനയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയുന്നില്ല. അഥവാ അവർ അറിയുകയാണെങ്കിൽ അത് പരമ്പരയായി ഉണ്ടാകും. കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഇത്രയും നല്ല ശ്രേഷ്ഠ ധർമ്മത്തിലുള്ളവരായിരുന്നു, പിന്നീട് എങ്ങനെയാണ് നമ്മൾ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായത്? മായ ഗോദ്രജിന്റെ പൂട്ടുകൊണ്ട് ബുദ്ധിയെ പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ പറയുന്നു, അങ്ങ് ബുദ്ധിവാന്മാരുടെ ബുദ്ധിയാണ്, ഇവരുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ. ഇപ്പോഴാണെങ്കിൽ ബാബ സന്മുഖത്ത് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ജ്ഞാനസാഗരമാണ്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ഏത് ജ്ഞാനം? ഒരു മനുഷ്യനും നൽകാൻ കഴിയാത്ത ഈ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം. ബാബ പറയുന്നു, സത്സംഗം മുതലായവയിൽ പോകുന്നതിനേക്കാൾ ഭേദം സ്കൂളിൽ പോയി പഠിക്കുന്നതാണ്. പഠിപ്പ് വരുമാന മാർഗമാണ്. സത്സംഗങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ദാനപുണ്യം ചെയ്യൂ, ഇത് ചെയ്യൂ, സമ്മാനം നൽകൂ, ചിലവ് തന്നെ ചിലവ്. പൈസയും വെക്കുന്നു, ശിരസ്സും കുനിക്കുന്നു, ചെരുപ്പും തേഞ്ഞു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഏത് ജ്ഞാനമാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ഓർമ്മിക്കുന്നതിന്റെ ശീലം കൊണ്ടുവരൂ. മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ബൃഹസ്പതി ദശയാണ്. വൃക്ഷപതിയായ ഭഗവാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച് ഭഗവാനും ഭഗവതിയുമാക്കി മാറ്റുന്നു. ഹായ്, ഇങ്ങനെയുള്ള ബാബയെ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം വികർമ്മം വിനാശമാകും. ഇങ്ങനെയുള്ള വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിനുള്ള ശീലം ഉണ്ടാക്കണം. ദാദ നമുക്ക് ഈ ബാബയിലൂടെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, ഞാൻ ഈ രഥത്തിന്റെ ആധാരം എടുക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടും ഇരിക്കുകയാണല്ലോ. ജ്ഞാനഗംഗകൾ ജ്ഞാനം കേൾപ്പിച്ച് പവിത്രമാക്കി മാറ്റുന്നുവോ അതോ ഗംഗാജലമാണോ? ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഭാരതത്തിന്റെ സത്യം സത്യമായ സേവനം ചെയ്യുകയാണ്. ആ സാമൂഹിക സേവകരാണെങ്കിൽ പരിധിയുള്ള സേവനമാണ് ചെയ്യുന്നത്. ഇത് സത്യമായ ആത്മീയ സേവനമാണ്. ഭഗവാൻ ഉവാച, ബാബ പറയുന്നു, ഭഗവാൻ പുനർജന്മരഹിതനാണ്. ശ്രീകൃഷ്ണൻ പൂർണമായും 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ഗീതയിൽ കൃഷ്ണന്റെ പേര് വെച്ചിരിക്കുന്നു. നാരായണന്റെ പേര് എന്തുകൊണ്ട് വെച്ചില്ല? കൃഷ്ണൻ തന്നെയാണ് നാരായണനായി മാറുന്നതെന്ന് ആർക്കും അറിയില്ല. ശ്രീകൃഷ്ണൻ രാജകുമാരനായിരുന്നു. പിന്നീട് രാധയുമായി സ്വയംവരം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നമ്മെ പഠിപ്പിക്കുന്നത് ശിവബാബയാണെന്ന് മനസ്സിലാക്കി. ആ ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. സദ്ഗതി നൽകുന്നു. ശിവൻ തന്നെയാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ. എന്റെ നിന്ന ചെയ്യുന്നവർക്ക് ഉയർന്ന പദവി നേടാൻ കഴിയില്ല എന്ന് ബാബ പറയുന്നു. കുട്ടികൾ അഥവാ പഠിക്കുന്നില്ലെങ്കിൽ അധ്യാപകന്റെ മാനം ഇല്ലാതാകുന്നു. നിങ്ങൾ എന്റെ മാനം നഷ്ടപ്പെടുത്തരുതെന്ന് ബാബ പറയുന്നു. പഠിച്ചുകൊണ്ടിരിക്കൂ, ലക്ഷ്യവും മുന്നിൽ നിൽക്കുകയാണ്. ആ ഗുരുജനങ്ങൾ അവരെക്കുറിച്ചാണ് പറയുന്നത്. അത് കാരണം മനുഷ്യർ ഭയക്കുന്നു. എന്തെങ്കിലും ശാപം കിട്ടരുതെന്ന് മനസ്സിലാക്കുന്നു. ഗുരുവിൽ നിന്ന് കിട്ടുന്ന മന്ത്രം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. സന്യാസിമാരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് വീട് ഉപേക്ഷിച്ചത്? ഈ ലൗകിക കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറയുന്നു. ഹേ, എന്തുകൊണ്ടാണ് പറയാത്തത്? ഞങ്ങൾക്കെങ്ങനെ അറിയാം നിങ്ങൾ ആരാണെന്ന്? തീക്ഷ്ണ ബുദ്ധിയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അജ്ഞാനകാലത്ത് ചിലർക്ക് ലഹരിയുണ്ടാകുന്നു. സ്വാമി രാമതീർത്ഥന്റെ വിശേഷ ശിഷ്യൻ സ്വാമി നാരായണനായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം ബ്രഹ്മബാബ വായിച്ചിട്ടുണ്ട്. ബാബയ്ക്ക് ഇതെല്ലാം വായിക്കാനുള്ള താൽപര്യമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ വിരക്തി വന്നിരുന്നു. പിന്നീട് ഒരു തവണ സിനിമ കണ്ടു, മനസ്സ് മോശമായി, സന്യാസത്വം മാറി. അതിനാൽ ബാബ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നു, ആ എല്ലാ ഗുരുക്കന്മാരും ഭക്തി മാർഗത്തിലുള്ളതാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരാൾ മാത്രമാണ്. ആ ബാബയെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. പാടുന്നുമുണ്ട്, എന്റേത് ഒരേ ഒരു ഗിരിധര ഗോപാലനാണ്, രണ്ടാമതൊരാളില്ല എന്ന്. ഗിരിധരനെന്ന് കൃഷ്ണനെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ ഗ്ലാനി അനുഭവിക്കുന്നത് ഈ ബ്രഹ്മാവാണ്. കൃഷ്ണന്റെ ആത്മാവ് ഗ്രാമത്തിന്റെ ബാലൻ എപ്പോഴാണോ തമോ പ്രധാനമാകുന്നത്, അപ്പോഴാണ് ഗ്ലാനി അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ ആത്മാവ് ഇതുതന്നെയല്ലേ? ഗ്രാമത്തിൽ പാലിക്കപ്പെട്ടതാണ്. വഴിപോക്കനായ ബ്രാഹ്മണൻ കുടുങ്ങി. അർത്ഥം, ബാബ പ്രവേശിച്ചു, വളരെയധികം ഗ്ലാനി അനുഭവിച്ചു. അമേരിക്ക വരേക്കും ശബ്ദമെത്തി. അത്ഭുതകരമായ ഡ്രാമയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, ഈ ചക്രം കറങ്ങുന്നത് എങ്ങനെയാണ്. നമ്മൾ ബ്രാഹ്മണനായിരുന്നു, പിന്നീട് എങ്ങനെ ദേവതാ ക്ഷത്രിയൻ ആയി മാറി. ഇത് 84 ചക്രമാണ്. ഇത് മുഴുവൻ സ്മൃതിയിൽ വയ്ക്കണം. രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയണം. ഇത് വേറെ ആർക്കും അറിയില്ല. നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. ഇതിൽ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്ന് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി. ഏതെങ്കിലും ആസനത്തിലിരിക്കൂ എന്നൊന്നും പറയില്ല. ഹഠയോഗം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ചോദിക്കരുത്. ചിലരുടെ തല പോലും തകരാറിലാകുന്നു. ബാബ വളരെ സഹജമായി വരുമാനം ഉണ്ടാക്കി തരുന്നു. ഇത് 21 ജന്മത്തേക്കുള്ള സത്യമായ ശേഖരണമാണ്. കൈവെള്ളയിലാണ് നിങ്ങളുടെ സ്വർഗം. ബാബ കുട്ടികൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ സമ്മാനം കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനും പറയാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ആത്മാവ് കേൾക്കുന്നു. അതിനാൽ കുട്ടികൾ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെയുള്ള സങ്കല്പം എടുക്കണം. ഭക്തജനങ്ങളും അതിരാവിലെ ഗുപ്തമാല കറക്കുന്നു. അതിനെ ഗോമുഖം എന്ന് പറയുന്നു. അതിനകത്ത് കൈ ഇട്ട് മാല കറക്കുന്നു. രാമ 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 വാദ്യം മുഴക്കുന്നത് പോലെ. വാസ്തവത്തിൽ ഗുപ്തമിതാണ് ബാബയെ ഓർമ്മിക്കുക. ഇതിനെയാണ് അജപാജാപം എന്ന് പറയുന്നത്. സന്തോഷമുണ്ടായിരിക്കണം. വളരെ അത്ഭുതകരമായ ഡ്രാമയാണ് ഇത്. പരിധിയില്ലാത്ത നാടകമാണ് ഇത്. നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെയും ബുദ്ധിയിൽ ഇല്ല. നിങ്ങളിലും നമ്പർ ക്രമമനുസരിച്ചാണ്. വളരെ ഈസിയാണ്. നമ്മളെ ഇപ്പോൾ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. കേവലം ഭഗവാനെ മാത്രം ഓർമ്മിക്കണം. ബാബയിലൂടെയാണ് സമ്പത്തും ലഭിക്കുന്നത്. ഈ ബ്രഹ്മാ ബാബയാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്ന് ഉപേക്ഷിച്ചു. കാരണം ബാബ പ്രവേശിച്ചുവല്ലോ. എല്ലാം ഈ മാതാക്കൾക്ക് അർപ്പിച്ചു. ബാബ പറഞ്ഞു, ഇത്രയും വലിയ സ്ഥാപനയാണ് ചെയ്യുന്നത്, എല്ലാം ഈ സേവനത്തിന് ഉപയോഗിക്കൂ. ഒരു പൈസ പോലും ആർക്കും കൊടുക്കരുത്. ഇത്രയും നഷ്ടമോഹ ആവണം. വളരെ ഉയർന്ന ലക്ഷ്യമാണ്. മീര മോശമായ വികാരി കുലത്തിലെ മര്യാദകൾ ഉപേക്ഷിച്ചതിലൂടെ അവരുടെ പേര് പ്രശസ്തമായി. ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് ഈ പെൺകുട്ടികളും പറഞ്ഞു. ലക്ഷാപതിയാകട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സമ്പത്തെടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലഹരി കയറണം. പരിധിയില്ലാത്ത ബാബയിരുന്ന് കുട്ടികളെ അലങ്കരിക്കുന്നു. ഇതിൽ പൈസയുടെ ഒന്നും ആവശ്യമില്ല. വിവാഹ ദിവസം വനവാസത്തിൽ ഇരുത്തുന്നു. പഴയ കീറിയ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. പിന്നീട് വിവാഹശേഷം പുതിയ വസ്ത്രം, ആഭരണം മുതലായവ അണിയിക്കുന്നു. ഈ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ജ്ഞാനരത്നങ്ങളാൽ അലങ്കരിക്കുന്നു. പിന്നീട് നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനായി മാറും. ഇങ്ങനെ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വന്ന് പവിത്ര പ്രവൃത്തി മാർഗം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുവിന് 4 കൈകൾ കാണിച്ചിരിക്കുന്നു. ശങ്കറിന്റെ കൂടെ പാർവതി, ബ്രഹ്മാവിന്റെ കൂടെ സരസ്വതി കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മാവിന് ഭാര്യയൊന്നുമില്ല. ഇവർ ബാബയുടേതായതാണ്. എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ്. മാതാവും പിതാവും ഇദ്ദേഹം തന്നെയാണല്ലോ. ഇദ്ദേഹം പ്രജാപിത ബ്രഹ്മാവുമാണ്. പിന്നീട് ഇദ്ദേഹത്തിലൂടെ ബാബ രക്ഷിക്കുമ്പോൾ മാതാവുമായി. സരസ്വതി ബ്രഹ്മാവിന്റെ പുത്രിയാണെന്ന് പാടുന്നുമുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. എങ്ങനെയാണോ ബാബ അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മന്ദനം ചെയ്യുന്നത്, കുട്ടികളും ഫോളോ ചെയ്യണം. നിങ്ങൾ കുട്ടികൾക്കറിയാം, വിജയത്തിന്റെയും തോൽവിയുടെയും ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് കാണുമ്പോൾ സന്തോഷമുണ്ടാകണം, വെറുപ്പ് വരരുത്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി മുഴുവൻ ഡ്രാമയുടെയും ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ വെറുപ്പിന്റെ കാര്യം തന്നെയില്ല. നിങ്ങൾ കുട്ടികൾ പരിശ്രമിക്കുകയും വേണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കണം. പവിത്രമാകുന്നതിനുള്ള ദൃഢസങ്കല്പം എടുക്കണം. ഞങ്ങൾ ജോഡികൾ ഒരുമിച്ചിരുന്ന് പവിത്ര ലോകത്തിന്റെ അധികാരിയായി മാറും. പിന്നീട് ചിലരാണെങ്കിൽ തോറ്റുപോകുന്നുമുണ്ട്. ബാബയുടെ കയ്യിൽ ഒരു ശാസ്ത്രവും ഇല്ല. ഇത് ശിവബാബയാണ് പറയുന്നത്. ഞാൻ ഈ ബ്രഹ്മാവിലൂടെ നിങ്ങൾക്ക് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുകയാണ് എന്ന്. കൃഷ്ണനല്ല, എത്ര വ്യത്യാസമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. അച്ഛൻ ടീച്ചർ സദ്ഗുരുവിന്റെ നിന്ന ഉണ്ടാകുന്ന തരത്തിൽ ഒരു കർമ്മവും ചെയ്യരുത്. മാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. രണ്ട്, വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിന്റെ ശീലമുണ്ടാക്കണം. ബാബയിൽ നിന്ന് ഏത് ജ്ഞാനമാണോ ലഭിച്ചത് അതിനെ ഓർമ്മിച്ച് അപാര സന്തോഷത്തിലിരിക്കണം. ആരോടും വെറുപ്പ് ഉണ്ടാകരുത്. വരദാനം: സമ്പൂർണതയുടെ പ്രകാശത്തിലൂടെ അജ്ഞാനത്തിന്റെ പർദ്ദ നീക്കുന്ന സെർച്ച് ലൈറ്റായി ഭവിക്കട്ടെ. ഇപ്പോൾ പ്രത്യക്ഷതയുടെ സമീപം സമീപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അന്തർമുഖിയായി മാറി ഗുപ്ത അനുഭവങ്ങളുടെ രത്നങ്ങളാൽ സ്വയത്തെ നിറവുള്ളതാക്കൂ. അങ്ങനെയുള്ള സെർച്ച് ലൈറ്റായി മാറൂ. താങ്കളുടെ സമ്പൂർണതയുടെ പ്രകാശത്തിലൂടെ അജ്ഞാനത്തിന്റെ പർദ്ദ നീങ്ങട്ടെ. എന്തുകൊണ്ടെന്നാൽ താങ്കൾ ഭൂമിയിലെ നക്ഷത്രങ്ങൾ, ഈ വിശ്വത്തെ അലച്ചിലിൽ നിന്ന് രക്ഷപ്പെടുത്തി സുഖമയമായ ലോകം, സ്വർണിമ ലോകം നിർമ്മിക്കുന്നവരാണ്. താങ്കൾ പുരുഷോത്തമ ആത്മാക്കൾ, വിശ്വത്തിന് സുഖശാന്തിയുടെ ആശ്വാസം നൽകുന്നതിന് നിമിത്തമാണ്. സ്ലോഗൻ: മായയുടെയും പ്രകൃതിയുടെയും ആകർഷണത്തിൽ നിന്ന് അകലം പാലിക്കൂ, എങ്കിൽ സദാ ഹർഷിതരായിരിക്കാം. തന്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് കൊടുക്കുന്നതിന്റെ സേവനം ചെയ്യൂ. മനസ്സിൽ സദാ ശുഭഭാവനയും ശുഭ ആശീർവാദങ്ങളും കൊടുക്കുന്നതിന്റെ അഭ്യാസം ഉണ്ടെങ്കിൽ മനസ്സാ താങ്കൾ ബിസിയായിരിക്കും. മനസ്സിലുള്ള അലച്ചിലുകൾ സ്വതവേ തന്നെ ഒഴിയും. തന്റെ പുരുഷാർത്ഥത്തിൽ എപ്പോഴെങ്കിലും നിരാശയുണ്ടാവുക സംഭവ്യമല്ല, മാന്ത്രിക മന്ത്രം പോലെയാകും. ഓം ശാന്തി.